إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر الماري ഈ സമയത്ത് ഹദീസു ജിബ്രീൽ ഫി തഅലീമിദ്ദീൻ, ദീനുൽ ഇസ്ലാം ജിബ്രീലു അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം നൽകുകയും ചെയ്യുന്നത് സഹാബത്തിനെ കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ച ആ മഹത്തായ റിവായത്തിനെ സംബന്ധിച്ച് തുടർന്നു വരുന്ന ക്ലാസ്സാണ് നടക്കേണ്ടിയിരുന്നത്. സന്ദർഭവശാൽ മറ്റ് ചില കാര്യങ്ങൾ, അത് അഹൂന ഹനീഫ് തന്നെ ആ ക്ലാസ് തുടരും. സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഒന്ന് മുദാക്കറ നടത്താൻ ഈ സമയം ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലശേഷം ഈ ഉമ്മത്തിന് വരാനിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് മുൻകൂട്ടി തന്നെ പല സൂചനകളും നൽകുകയുണ്ടായി. അത്തരം ഹദീസുകൾ എല്ലാം കൂടെ നമ്മൾ എടുത്ത് പരിശോധനാ വിധേയമാക്കുകയാണെങ്കിൽ ഫിത്തനുകളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള ഹദീസുകൾ അതിലൂടെ നമ്മൾ ഒരാവർത്തി വായിച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൂടുതൽ കൂടുതൽ നൽകുകയും ചെയ്യും. ഓരോ സംഭവങ്ങളും പുലരുമ്പോൾ ഇതെല്ലാം പറയപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ മേൽ വരാനിരിക്കുന്ന വിഷയമാണ് വരിക തന്നെ ചെയ്യും മുൻകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ബലപ്പെടുകയും അത് അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് കൂടുതൽ കൂടുതൽ നൽകുകയും ചെയ്യും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ലളിതമായി ആർക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഈ മജ്ലിസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പല തവണ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഈ ഹദീസ് കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടതാണ്, പലർക്കും ആ വാക്ക് തന്നെ അതുപോലെ ഓർമ്മ ഉണ്ടാകും. എന്റെ കാലശേഷം ഒരു ദിവസം വരും. ആ ദിവസം ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ തൊട്ടടുത്ത ദിവസം അതിനേക്കാളും പ്രയാസകരമായ, അതിനേക്കാളും തിന്മകൾ വർദ്ധിക്കുന്ന ദിവസമേ വരാനുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനു ശേഷം പിന്നീട് ഈ സമുദായത്തിന് വരാനിരിക്കുന്ന ഓരോ ദിവസവും കഴിയും തോറും പ്രയാസം വർദ്ധിക്കുകയും ഓരോ ദിവസവും കഴിഞ്ഞ് കൂടുതൽ കൂടുതൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിന്ന് അകലും തോറും കൂടുതൽ ദോഷകരമായ അവസ്ഥ നമുക്ക് വരികയും ചെയ്യും. അപ്പോ വലിയൊരു നന്മ വർദ്ധിക്കുന്നു, തിന്മ ചുരുങ്ങിപ്പോകും, അങ്ങനെ ആരും വല്ലാതെ പ്രതീക്ഷിക്കേണ്ട. മറിച്ചാണ്, ഇന്നലെ ഇല്ലാത്ത ഒരു തിന്മ ഇന്ന് വർദ്ധിക്കും, ഇന്നില്ലാത്ത ഒരു തിന്മ നാളെ വർദ്ധിക്കും, അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു നന്മ ഒരു പക്ഷേ ഇന്ന് ജനങ്ങൾ അവഗണിക്കും, ഇന്നുണ്ടായിരുന്ന ഒരു നന്മ ജനങ്ങൾ നാളെ മറ്റൊന്ന് അതിന് പിറ്റേന്നുള്ള ദിവസം അവഗണിക്കും. ഇങ്ങനെ നന്മകൾക്ക് ലോപം സംഭവിക്കുകയും തിന്മകൾ വർദ്ധിച്ചു വരികയും ചെയ്യുക. ഇത് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകും തോറും ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഇത് നമ്മുടെ ജീവിത അനുഭവമാണ്. 30, 40, 50, 60 ഒക്കെ വയസ്സുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പിന്നിട്ട് പോന്ന കാലഘട്ടം അത് നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. ഇനി നമുക്ക് നേരിടാനുള്ള, ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ച്, വർഷങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. കൂടുതൽ കൂടുതൽ പ്രയാസകരമായ, കൂടുതൽ കൂടുതൽ തിന്മകളുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അല്ലാമത്തുൽ അൽബാനി യുറഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യമുണ്ട്. അത് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാതെ ഈ വാചകം, ഈ ഹദീസ് പൂർണ്ണമാവില്ല. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ അല്ലാമത്തുൽ അൽബാനി പറഞ്ഞു, വലൈസ അലൽ ഇത്ലാഖ്, ഇത് മുത്തലഖല്ല, നിരുപാധികമല്ല. ഈ അവസ്ഥ അങ്ങനെ റസൂലുള്ളാഹ പറഞ്ഞതുപോലെ അങ്ങനെ മുന്നോട്ട് പോകും, അഥവാ നന്മകളിൽ ലോപം സംഭവിക്കുകയും തിന്മകളിൽ വർദ്ധനവ് വരികയും നന്മകൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം തീർത്തും നിരാശയിൽ മുന്നോട്ട് നോക്കുമ്പോൾ വെളിച്ചമില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത, ഇനി തിന്മയല്ലാതെ നന്മയ്ക്ക് യാതൊരു ആശാവഹമായ യാതൊരു കിരണവും മുന്നിലില്ല എന്നവൻ ഒരിക്കലും കരുതരുത്. മറിച്ച് ആശയുടെ കിരണങ്ങൾ അത് വേറെ തന്നെ മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിശദീകരിച്ചത് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാൻ അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നമ്മോട് ഉപദേശിക്കുന്നു. അവസാനം പറ്റ ഭിന്നിപ്പും അതുപോലെ തന്നെ അനാവശ്യങ്ങളും തിന്മകളും ഒക്കെയാണെങ്കിലും പിന്നീട് സുമ്മതകൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നബുവ, നബുവത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ളതുപോലെ, അതുപോലെ തന്നെ റസൂലുള്ളാന്റെ ശേഷം ഉത്തരാധികാരികളായ ഖുലഫാക്കൾ മുസ്ലിം ലോകത്തെ ഭരിച്ചിരുന്ന കാലത്ത് നന്മയുണ്ടായിരുന്നത് പോലെയുള്ള ഒരു നന്മ വീണ്ടും തിരിച്ചു വരാനിരിക്കുന്നു. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട്, ദീർഘമായ ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം, ഈ ദീൻ പൂർണ്ണമായി എന്ന് പറയുന്ന ആ ആയത്ത് ഉദ്ധരിക്കുമ്പോൾ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, അത് പൂർണ്ണമായി കഴിഞ്ഞില്ലേ നബിയെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലാക്കിൻ, പക്ഷേ ദീൻ പൂർണ്ണമായി അതിന്റെ വിജയവും എല്ലാം തന്നെ പൂർണ്ണമായാൽ പോലും സതകൂനു മിൻ ദാലിക മാശാ അല്ലാഹ്, ആ വിജയങ്ങൾ, നന്മയുടെ വിജയങ്ങൾ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധേന ഇനിയും അതുണ്ടാകാനുണ്ട്, അത് പൂർണ്ണമായിട്ടില്ല, അത് തീർന്നിട്ടില്ല, നിരാശയിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല, ഇനിയും നന്മകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യം കൂടെ. അതുകൊണ്ട് നിരാശ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പോകുന്ന പോക്കെടുത്തു നോക്കുമ്പോൾ, ഓരോ ദിവസവും പരീക്ഷണങ്ങൾ വർദ്ധിക്കുകയും തിന്മകൾ വർദ്ധിക്കുകയും നന്മകൾ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് ഒരു പൊതു സ്വഭാവമായി നമ്മൾ മനസ്സിലാക്കി അതിനെ നേരിടാനുള്ള മനക്കരുത്ത്, ഈമാനികമായ വിശ്വാസത്തിന്റെ കരുത്ത് നമ്മൾ ആർജിക്കണം എന്നാദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ് ചെയ്യുന്നത്. പ്രയാസകരമായ ഘട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. അത് ഇതിന്റെ ഒരു സ്വാഭാവികമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ചരിതയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണ്? ഇത് ഞാൻ ഈ പറയുന്ന കാര്യം അതീവ ലളിതമാണ്, പക്ഷെ അത് അതിന്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു സഫിഹായി പോകും, നമ്മളൊരു വിഡ്ഢിയായി പോകും. നമ്മളൊരു വിഡ്ഢിയായി പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം ചെയ്യുന്ന വിഡ്ഢിത്തം നമ്മളിൽ മാത്രമായിരിക്കില്ല, മറിച്ച് നമ്മൾ ഏതൊരു മതത്തെ ഏതൊരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നുവോ ആ മതത്തിനും ആ സമുദായത്തിനും മൊത്തം നമ്മൾ ചെയ്യുന്ന വിഡ്ഢിത്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യം, ഇനി ഞാൻ പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞതിനേക്കാളും ശ്രദ്ധയോടെ നിങ്ങൾ ഉൾക്കൊള്ളണം. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രംഗങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവി, റസൂലുള്ളാന്റെ മദീനയിലുള്ള ആ മഹത്തായ പള്ളിയിൽ വിശുദ്ധ റമളാനിലെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിരിക്കുകയാണ്. ആരാണ്, എപ്പോഴാണ്, എവിടെയാണ്, അത് മൂന്നൊന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്, അമ്പിയാക്കന്മാരുടെ മൊത്തം മനുഷ്യരാശിയുടെ സയ്യിദായിട്ടുള്ള സയ്യിദ് വലദി ആദം, ആദം സന്തതികളുടെ സയ്യിദായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പറയാൻ പോകുന്ന സംഭവത്തിലെ കഥാപുരുഷൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്താണ്? വിശുദ്ധ റമളാനിലെ അവസാനത്തെ പത്തിലാണ്. അതും എവിടെയാണ്? ഇന്ന് ഭൂലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പരിശുദ്ധമായ സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുൻ നബവിക്കകത്താണ്. അത് എഴുത്തിക്കാഫിരുന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് അത വരുന്നു. റസൂലുള്ളാനെ സന്ദർശിക്കാൻ വേണ്ടി റസൂലുള്ളാന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ വന്നു. അവര് റസൂലുള്ളാനെ സന്ദർശിച്ച് തിരിച്ചു പോവുകയാണ്. ആ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിന്റെ പരിധി വരെ അഥവാ പള്ളിയുടെ വാതിൽ വരെ അവരെ അങ്ങോട്ടാക്കാൻ വേണ്ടി അവരുടെ കൂടെ നീങ്ങുകയാണ്. ആ നീങ്ങുന്ന സന്ദർഭത്തിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളുകൾ, ചില റിവായത്തുകളിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, ചില റിവായത്തുകളിൽ രണ്ട് മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവര് റസൂലുള്ളാന്റെ മുന്നിലൂടെ അങ്ങ് നടന്നുപോയി. നടന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങ് നടന്നുപോയി. കുറച്ചങ്ങ് പോയപ്പോൾ നബി അവരെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി ഇംറാഅതി ഫുലാന, ഇതാ എന്റെ കൂടെ ഈ നിൽക്കുന്നത് എന്റെ പത്നിയായിട്ടുള്ള ഇന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കുകയാണ്. ഹാദിഹി ഇംറാഅതി ഫുലാന, ഇതെന്റെ പത്നിയാണ്, ഇന്ന പത്നിയാണ് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉണർത്തി. അവർ രണ്ടുപേരും ആകെ വേർത്തു. അവര് റസൂലുള്ളാനോട് സുബ്ഹാനല്ലാഹ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിനെ ഞങ്ങൾ അവന്റെ വിശുദ്ധി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അല്ലയോ നബിയെ, അങ്ങയെക്കുറിച്ച് അങ്ങനെ വല്ലതും ഞങ്ങൾ ചിന്തിച്ചു കളയും എന്ന് നിങ്ങൾ കരുതുന്നുവോ? ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമോ ഇല്ലയോ എന്നത് അതവിടെ നിൽക്കട്ടെ. ഇന്ന ശൈത്താന യജ്രി മിനി ബിനി ആദമ മജ്റദ്ദം, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവും. ശൈത്താൻ യജ്രി മിനി ബിനി ആദം, മനുഷ്യന്റെ സിരകളിലൂടെ, ധമനികളിലൂടെ, രക്തമൊഴുകുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം പിശാച്ച് ഒഴുകുക തന്നെ ചെയ്യും. ഇന്ന ശൈത്താൻ യജ്രി മിനി ബിനി ആദം മജ്റദ്ദം, രക്തം ഏതിലൂടെ എല്ലാം ഒഴുകുമോ ആ രക്തമൊഴുകുന്ന, രക്തം പ്രവഹിക്കുന്ന എല്ലാ കുഴലിലൂടെയും പിശാച്ചൊഴുകും. അവൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഇട്ടുതരും. ഈ സംഭവം ഉദ്ധരിക്കുമ്പോ ഇമാം ബൈഹഖി അതിന് ഹെഡിങ് കൊടുത്തത് തന്നെ, ഫീമൻ അബ്അദ നഫ്സഹു അൻ മവാളിഇ തുഹം ഫസ്ലുൻ ഫീമൻ അബ്അദ നഫ്സഹു അൻ മവാളിഇ തുഹം, തെറ്റിദ്ധാരണയുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ഓരോരുത്തനും തന്റെ ശരീരത്തെ തന്നെ തന്നെ രക്ഷിക്കുക, അകറ്റി നിർത്തുക, അതിനെ സംബന്ധിച്ച് പറയാനുള്ള അധ്യായമാണ് അത്. റസൂലുള്ളയാണ് അതിനുള്ള മാതൃക, റസൂലുള്ള മാതൃക കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയുള്ള എല്ലാ സംഗതികളിൽ നിന്നും നമ്മൾ നമ്മളെ അകറ്റി നിർത്തണം എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം ഇല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താ? അങ്ങനെ ഒരാൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്താൽ ശരിക്കയാള് ചെയ്തിട്ടുണ്ടാവില്ല, മറിച്ച് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരാൾ സമൂഹത്തിലുണ്ടായാൽ അയാളുടെ കൂടെ ആരൊക്കെ സഹവസിക്കുന്നുവോ അവരും കൂടി അവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആ ആപത്തിൽ, അവന് വന്നു ചേരാനുള്ള ആപത്തിൽ അവനും കൂടി അകപ്പെടും. അതുകൊണ്ടാണ് റബീഉൽ ഇബ്നു അനസ് പറഞ്ഞത്, മക്തൂബുൻ ഫിൽ ഹിക്മ, ഹിക്മത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്, മൻ യസ്ഹബ് സാഹിബസ്സു ഇലാ യസ്ലം, തിന്മയുള്ള ഒരാൾ സഹവസിച്ചാൽ, അയാളുടെ കൂടെ കൂടിയാൽ ആ കൂടെ കൂടിയവനും രക്ഷപ്പെടുകയില്ല. തെറ്റിദ്ധാരണയിൽ മുങ്ങിക്കുളിച്ച ഒരുത്തന്റെ കൂടെ നമ്മൾ പോയാൽ നമ്മളും രക്ഷപ്പെടുകയില്ല. വമൻ യദുഖുൽ മദാഖില സുഇ യുത്തഹം, തിന്മയുടെ വഴികളിലൂടെ ഒരാൾ പോയാൽ, ഞാനതിനെ പോയിട്ടല്ലോ, ഞാനത് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല, അയാൾ തെറ്റിദ്ധരിക്കപ്പെടുക തന്നെ ചെയ്യും. വമൻ ലാ യംലിക് ലിസാനഹു യന്ദം, നാവ് അതൊരാൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൻ ദുഃഖിക്കേണ്ടി വരും. ഇതൊരു ഹിക്മത്താണ്, നാവ് സൂക്ഷിക്കുക. ആ വാക്ക് നാവിൽ നിന്നങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ വാക്കും അളന്ന് തൂക്കിയിട്ട് മാത്രം പറയേണ്ട കാര്യം മാത്രം, പറയാൻ അത്യാവശ്യമുള്ള കാര്യം മാത്രം, അത് കൃത്യമായ വാക്കുകളിൽ ശരിയായ രൂപത്തിൽ ആ കാര്യം പറഞ്ഞേക്കുക, വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക. അതുപോലെ തന്നെ തിന്മയുടെ വഴികളിൽ, തിന്മയുടെ ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ആ വഴിയിലൂടെ കടന്നു പോകാതിരിക്കുക, അകന്നു നിൽക്കുക. അല്ലെങ്കിൽ തിന്മയുടെ ആളുകളുണ്ടെങ്കിൽ അവനോട് ഞാൻ സഹവസിച്ചിട്ടല്ലേയുള്ളൂ, അല്ല അവന്റെ കൂടെ കൂടിയാലും അവനെ കൂട്ടുന്ന കൂട്ടത്തിൽ നമ്മളെയും കൂട്ടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് മവാത്തിനുത്തുഹം, തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ രക്ഷിക്കുക തന്നെ വേണം. ഇത് പറയുമ്പോ സ്വാഭാവികമായും അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ ഓരോന്നും സൂക്ഷിച്ചാൽ നിന്നാൽ അവസാനം നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. അതിന്റെ അടുത്തൊരു ചോദ്യം അതാണ് വരിക. ശരി, തെറ്റിദ്ധാരണ സൂക്ഷിക്കണം എന്നൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമ്മളങ്ങനെ സൂക്ഷിച്ച് പോയ അവസാനം നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പ്രയോഗവൽക്കരിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദീനുൽ ഇസ്ലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദീനിനെ അവൻ ക്രമീകരിച്ചിരിക്കുന്നത്, ഏതവസ്ഥയിലും ഒരാൾക്ക് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാവുന്ന അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിന് ഒരു കുറവും വരാതെ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അക്രമായ, ഏറ്റവും മാന്യൻ, ഏറ്റവും സ്വീകാര്യനായി തീരാൻ പറ്റുന്ന തരത്തിലാണ് ഇസ്ലാമിന്റെ വിഷയങ്ങളെ അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്വാതന്ത്ര്യങ്ങളും പൂർണ്ണമായ സാവകാശവും നമുക്ക് കിട്ടുന്ന ഒരു ഘട്ടം ഉണ്ടാകും. അവിടെ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഏറ്റവും വലിയ കാര്യം തൊട്ട് അതിന്റെ ഏറ്റവും ചെറിയ വിശദാംശങ്ങളുടെ വിശദാംശങ്ങളിൽപ്പെട്ട കാര്യം വരെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രാവർത്തികമായി ജീവിക്കുക എന്നുള്ളത്, അതിന് സാവകാശമുള്ള സമയമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി കുറച്ചു കഴിഞ്ഞതിന് ശേഷം മുസ്ലിംകൾക്ക് കൈവന്നിട്ടുള്ള അവസ്ഥ, റസൂലുള്ളാന്റെ കാലശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയിട്ടുള്ള നല്ലവരായ ആ തലമുറക്കാർക്ക്, ഉത്തമരായ മൂന്ന് തലമുറക്കാർക്ക് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള അവസ്ഥ, ദീനിന്റെ ഒരു കാര്യം ചെയ്യാനും പ്രശ്നമുണ്ടാവില്ല, പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ടാകും, ഒരാളും തെറ്റിദ്ധരിക്കുന്ന പ്രശ്നമില്ല ദീനിന്റെ പേരിൽ, ദീന് പൂർണ്ണ രൂപത്തിൽ നിലനിർത്തി എന്നതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത അവസ്ഥ. ഈ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള, പൂർണ്ണ സാവകാശമുള്ള അവസ്ഥക്ക് അറബിയിൽ സാധാരണ പറയും ഹാലത്തുൽ ഇഖ്തിയാർ എന്നാണ് അതിന് പറയാം. ഹാലത്തുൽ ഇഖ്തിയാർ, ഹാലത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നാണ്, അവസ്ഥയാണ്. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള, തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള, വരണാധികാരമുള്ള, പൂർണ്ണമായി സ്വാതന്ത്ര്യവും സാവകാശവും ലഭിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ മുസ്ലിങ്ങൾക്കുണ്ടാവും. ആ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അത് മുഴുവനും സ്വീകരിച്ച്, മുഴുവനും അണുവളവ് വ്യത്യാസമില്ലാതെ നടപ്പിലാക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരുമാണ്. പിന്നെ വേറെ ചിലരവസ്ഥ വരും, കാലം പിറകോട്ട് പോകുമ്പോഴാകാം, അതല്ലെങ്കിൽ അതത് കാലഘട്ടങ്ങളിൽ ഭരിക്കുന്ന ഭരണാധികാരികളുടെ സ്വഭാവം വെച്ചുകൊണ്ടാകാം പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. നിയന്ത്രണങ്ങളുള്ള അവസ്ഥ, നിർബന്ധിതമായ അവസ്ഥ. ആ നിർബന്ധിതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് തന്റെ ഈമാൻ വെളിപ്പെടുത്താൻ പോലും പറ്റാത്തൊരവസ്ഥ വരാം. ആ അവസ്ഥയിൽ പോലും ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈമാൻ പാഴാവില്ല, അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ വിശ്വാസികൾക്കുള്ള ഉദാഹരണം പറഞ്ഞു തരുന്നിടത്ത് ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു മ്റഅത ഫിർഔൻ, മുഅ്മിനീങ്ങൾക്കുള്ള, വിശ്വാസികൾക്കുള്ള ഒരു ഉദാത്തമായ മാതൃകയായി അള്ളാഹു നിങ്ങളുടെ മുന്നിൽ വരച്ചു കാണിച്ചു തരുന്നത് ഫിർഔനിന്റെ ഭാര്യയാണ്. ഇദ് ഖാലത്ത്, അവർ പറഞ്ഞ സന്ദർഭം, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എന്റെ റബ്ബേ, സ്വർഗത്തിൽ എനിക്ക് നീ ഒരു വീട് പണി കഴിപ്പിച്ചു തരണം. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിന്റെ ഭാര്യയാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്, ഫിർഔനിന്റെ ഭരണത്തിലാണ്, ഫിർഔനിന്റെ രാജ്യത്താണ്. ആ ഫിർഔൻ ഏറ്റവും കടുത്ത ധിക്കാരിയാണ്, ഏറ്റവും വലിയ കാഫിറാണ്, താഹൂത്താണ്. ഫിർഔനിൽ നിന്ന്, അവന്റെ അക്രമങ്ങളിൽ നിന്ന് റബ്ബേ എന്നെ നീ രക്ഷപ്പെടുത്തേണമേ, നജ്നി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്ന്, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ദുഷ്ചെയ്തികളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ജനങ്ങൾ, അദ്ദേഹത്തോടൊപ്പമുള്ള അക്രമകാരികളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. അവരുടെ ഈമാൻ ഫിർഔനിന്റെ മുമ്പാകെ വെളിപ്പെടുത്താൻ അവർക്ക് പറ്റുമായിരുന്നില്ല. അവര് ജീവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇഖ്തിയാറിന്റെ അവസ്ഥയല്ല, ഒരു സ്വാതന്ത്ര്യമല്ല, ഒരു സാവകാശമല്ല, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു വകുപ്പുമില്ല, മറിച്ച് ഫിർഔൻ വരച്ച വരയിൽ നിന്നോളണം. പക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസം അതവർ മുറുകെ പിടിച്ചു, അതിലവർ വിട്ടുവീഴ്ച ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്കുള്ള മാതൃകയായി, വിശ്വാസികൾക്കുള്ള ഉദാഹരണമായി അവരെയാണ് എടുത്തു കാണിച്ചത്, ഒന്നവരെയാണ് എടുത്തു കാണിച്ചത്. ഈ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അറബിയിൽ പറയും ഹാലത്തുൽ ഇൽത്തിറാർ. ഈ അവസ്ഥ ഇൽത്തിറാറാണ്. ഇൽത്തിറാർ എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളുള്ള നിർബന്ധിതാവസ്ഥയാണ്. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, നമുക്ക് നമ്മൾ വിചാരിച്ച എല്ലാ കാര്യവും ചെയ്യാനോ ആ പ്രാവർത്തികമാക്കാനോ കഴിയില്ല. നിർബന്ധിതമായ നിയന്ത്രണങ്ങളുള്ള ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഈ ഇൽത്തിറാറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇൽത്തിറാറിന്റെ തോതനുസരിച്ച് അയാൾ ഒതുങ്ങിക്കൊള്ളണം. എത്രത്തോളമാണോ നിയന്ത്രണമുള്ളത്, റെസ്ട്രിക്ഷൻസ് ഉള്ളത്, അതിനനുസരിച്ച് അയാൾക്ക് ഒതുങ്ങിക്കൊള്ളാൻ അള്ളാഹു ശരഇൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരഇന്റെ നിയമങ്ങളെ സംബന്ധിച്ച് അഹ്കാമുകളെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നിടത്ത് ഉസൂലി പണ്ഡിതന്മാർ, നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ ഒരു ഖാഇദ തന്നെ വെച്ചു, ഇത്തരം റെസ്ട്രിക്ഷൻസ്, ളറൂറത്ത് ഗത്യന്തരമില്ലായ്മ, നിർവാഹമില്ലായ്മ, അത് തുബീഹുൽ മഹ്ലൂറാത്, അള്ളാഹു വിലക്കിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോ നമുക്ക് അനുവദിച്ചു തരും. അതിലേത് വരെപ്പെടും, ഒരാൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല, ജീവൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അപകടപ്പെടും എന്ന് ഉറപ്പാകുന്നൊരു സമയത്ത് അള്ളാഹു ഹറാമാക്കിയ ഒരു വസ്തുവാണ് മുന്നിലെങ്കിൽ അതിനെ പോലും ഭക്ഷിക്കാം. ഒരു മൈത്തത്ത് ശവാണ്, വേറൊന്നും കിട്ടാനില്ല, ഭക്ഷണം കിട്ടാതെ ഇനിയും മുന്നോട്ട് പോകില്ല, ജീവൻ അപായപ്പെടുമെങ്കിൽ ആ മൈത്തത്തിൽ നിന്ന് അയാൾക്ക് ഭക്ഷിക്കാം. അല്ലെങ്കിൽ പന്നി മാംസമാണ് കിട്ടുന്നത്, അതിൽ നിന്ന് അയാൾക്ക് ഭക്ഷിക്കാം. ഗൈറബാദിൻ വലആദ്, അയാളത് തിന്നാനുള്ള ആഗ്രഹത്തോടു കൂടിയോ അല്ലെങ്കിൽ അയാൾക്കുള്ള നിർബന്ധിതാവസ്ഥയുടെ പരിധിക്കനുസരിച്ചല്ലാതെ അതിനപ്പുറം യഥേഷ്ടമോ ആയി പോകരുതെന്ന് മാത്രം. ഗൈറബാദിൻ വലആദ്, അവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇൽത്തിറാറിന്റെ അവസ്ഥ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞല്ലോ, അഥവാ ഇമ്രാത്തു ഫിർഔനിന്റെ അവസ്ഥ വരെ വരാം. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തങ്ങളായ തലമുറകളിൽ നമുക്ക് വരുന്ന വിഷയങ്ങളാണ്. ആ വരുന്ന വിഷയങ്ങളിൽ ഈ ഇൽത്തിറാറിന്റെ കതിരനുസരിച്ച്, അതിന്റെ തോതനുസരിച്ച് നമ്മൾ ഒതുങ്ങിക്കൊള്ളണം. അതില്ലാതെ ഇൽത്തിറാറിന്റെ ഘട്ടത്തിൽ ഇഖ്തിയാറിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു, ചെയ്യാൻ വേണ്ടി മുതിർന്നു. എങ്ങനെ മുതിര, അതെങ്ങനെ മുതിര? ഉദാഹരണമായിട്ട് ഈ നാട്ടിൽ ഒരു ഭരണവും ഒരു നിയമവും ഒരു നിയമവ്യവസ്ഥയും നിലനിൽക്കുമ്പോ കുറച്ചാൾക്കാർ കൂടിയിട്ട് പറയാണ്, ഇല്ല ഞങ്ങൾക്ക് ആ നിയമമല്ല, ഞങ്ങൾ ഖുർആനിൽ പറഞ്ഞ നിയമമാണ്, അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ കട്ടവന്റെ കൈ അങ്ങളങ്ങോട്ട് മുറിക്കുകയാണ്. അവർ കുറച്ചാൾക്കാർ കൂടിയിട്ട് കട്ടവനെ പിടിച്ചു വന്നിട്ട് കൈ അങ്ങോട്ട് മുറിച്ചു. ഞങ്ങൾ എന്താ ചെയ്തത്? നന്മല്ലേ? അള്ളാഹുന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഅഉ അയ്ദിയഹുമ, കട്ടവന്റെയും കട്ടവളുടെയും കൈ നിങ്ങൾ മുറിക്കണമെന്നത് ഖുർആനിൽ നസ്വായി വന്ന കൽപ്പനയല്ലേ, എന്താ തെറ്റ്? അത് കടുത്ത തെറ്റാണ്. ഇൽത്തിറാറിന്റെ ഘട്ടം, ഇൽത്തിറാറിന്റെ ഘട്ടത്തിൽ റെസ്ട്രിക്ഷൻസിന്റെ തോതനുസരിച്ച് അയാൾ ഒതുങ്ങേണ്ടിടത്ത് ഒതുങ്ങാതെ അപ്പുറത്തേക്ക് പോയാൽ, അപ്പൊ ഇവിടുത്തെ നിയമം കയ്യിലെടുത്ത ആളുകളെ ഭരണകർത്താക്കളും ഇവിടുത്തെ നിയമപാലകരും പിടികൂടും. പിടികൂടുമെന്ന് മാത്രമല്ല, അവരീ ചെയ്തത് വിഡ്ഢിത്തമാണ്, അവരീ ചെയ്തത് സഫാഹത്താണ്. ആ സഫാഹത്ത് അവർക്ക് മാത്രമല്ല വരിക, മൊത്തം മുസ്ലിങ്ങളെ കുറിച്ച് പറയും, മൊത്തം മുസ്ലിങ്ങളെ കുറിച്ച് പറയും. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തവരാണ്, അവരിങ്ങനത്തവരാണ്, പേര് മൊത്തമായിട്ടാണ് കിട്ടുക. അതുകൊണ്ടാണ് സ്വാഭാവികമായും പറയപ്പെട്ടിട്ടുള്ളത്, നമ്മൾ പ്രാർത്ഥനകളിലൊക്കെ ചൊല്ലാറുള്ളത്, വിശുദ്ധ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹു പറഞ്ഞത് പ്രകാരം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പറയുന്നത്? വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാത്തിന. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 70 ആളുകളെ തെരഞ്ഞെടുത്തു ബനൂ ഇസ്രായേലിൽ നിന്ന്. അള്ളാഹുവുമായിട്ടുള്ള പിന്നെ സീനാ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുമായിട്ടുള്ള ആ മീഖാത്തിന് വേണ്ടി, നിശ്ചിത സമയത്തിന് വേണ്ടി, അപ്പോയിന്റ്മെന്റിന് കൂടെ പോകാൻ വേണ്ടി 70 ആളുകളെ തെരഞ്ഞെടുത്തു. فلما اخذتهم الرجفه قال رب لو شئت اهلكتهم من قبل واياي اتهلكنا بما فعل السفهاء منا. അങ്ങനെ അവർക്ക് ശിക്ഷ പിടികൂടിയ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയും എന്നെയും ഇതിന്റെ മുമ്പ് നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അതുഹ്ലിക്കുന ബിമ ഫഅല സുഫഹാഉ മിന്ന, അതുഹ്ലിക്കുന, റബ്ബേ ഞങ്ങളെ നീ ശിക്ഷിക്കുകയാണോ നശിപ്പിക്കുകയാണോ, ബിമ ഫഅല സുഫഹാഉ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ സഫാഹത്ത് ചെയ്തിട്ടുള്ള, വെട്ടിത്തം ചെയ്തിട്ടുള്ള, അവിവേകം ചെയ്തിട്ടുള്ള ആളുകൾ, അവർ ചെയ്ത അവിവേകത്തിന്റെ ഫലമായി ഞങ്ങളെ കൂടി റബ്ബേ നീ പിടികൂടി ശിക്ഷിക്കുകയാണോ. ഇത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ്. ഹബത്ത് വർദ്ധിക്കുമ്പോൾ, ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. അള്ളാന്റെ ശിക്ഷ ഇറങ്ങുമ്പോ അത് ദുഷ്ടന്മാർക്ക് മാത്രമായിരിക്കില്ല, എല്ലാവരെയുമായിരിക്കും ആ ശിക്ഷ ബാധിക്കുക. അപ്പോ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, അതെങ്ങനെ നബിയെ, അവരെയും കൂടെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ അങ്ങനെ തന്നെ എല്ലാവരെയാണ് പിടികൂടുക. പിന്നെ ജനങ്ങൾ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, യുഹ്ഷറൂന അലാ നിയ്യാതിഹിം, ഓരോരുത്തരെയും അള്ളാഹു ഖിയാമത്ത് നാളിൽ പുനരുത്ഥാനം നടത്തി ഒരുമിച്ച് കൂട്ടുന്നത് അവരവരുടെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. നന്മ ഉദ്ദേശിച്ചവരെ നല്ല രൂപത്തിലും, ആ തിന്മ ഉദ്ദേശിച്ച ആളുകളെ ആ രൂപത്തിലുമാണ്. ദുനിയാവില് പരീക്ഷണം വരുമ്പോ അല്ലെങ്കിൽ ഒരു ശിക്ഷ വരുമ്പോ എല്ലാവർക്കും ആയിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താക്കീത് ചെയ്തത്, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങളൊരു ഫിത്നയെ സൂക്ഷിക്കണം, ഒരു പരീക്ഷണത്തെ സൂക്ഷിക്കണം, ഒരു ശിക്ഷയെ സൂക്ഷിക്കണം. ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമായിരിക്കില്ല അത് പിടികൂടുന്നത്, മറിച്ച് ആ പരീക്ഷണം വരുമ്പോൾ, ആ ശിക്ഷ വരുമ്പോൾ മൊത്തമായിട്ട് എല്ലാവരെയുമാണ് പിടികൂടുക. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക അള്ളാഹു വളരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ദുനിയാവിൽ അങ്ങനെ അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനകളിൽ, റിവായത്തുകളിൽ വന്നിട്ടുള്ളത്, വലാ റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, ഞങ്ങളെ നീ പിടികൂടരുത് റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അവിവേകികൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിട്ടികൾ ചെയ്തു പോയിട്ടുള്ള ആ വിട്ടിത്തത്തിന്റെ, അവിവേകത്തിന്റെ പേരിൽ ഞങ്ങളെ നീ പിടികൂടല്ലേ റബ്ബേ. ولا تسلط علينا بذنوبنا من لا يخافك فينا ولا يرحمنا, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തിന്മകളുടെ പേരിൽ ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെ സൂക്ഷിക്കാത്ത, നിന്നെ ഭയപ്പെടാത്ത ആളുകൾക്ക് ഞങ്ങളുടെ മേൽ നീ ആധിപത്യം നൽകരുത് റബ്ബേ. ഇങ്ങനെയെല്ലാം ദുആകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. അതിനാൽ ഞാനൊരു സഫീഹ ആകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ ഈ വാക്ക് എന്റെ മുന്നിലിരുന്ന് കേൾക്കുന്ന ഓരോരുത്തരും, അതല്ല വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ഇത് കേൾക്കുന്ന ഓരോ മുസ്ലിമും, ഞാനൊരു സഫീഹായി പോകരുതേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദുആ ചെയ്യാൻ പറഞ്ഞത് അൻ അളില്ല ഉളൽ, അളില്ല ഉളിൽ, ഞാൻ പിഴച്ചു പോകുന്നത്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പഴപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരുത്തനെ വഴിവിളപ്പിക്കുന്ന അവസ്ഥ, അതുണ്ടാവരുത്. ഞാൻ പഴിച്ചു പോകരുത്, ഞാനൊരു വിഡ്ഢിയാവരുത്, എന്റെ അടുക്കൽ അവിവേകം വരരുത്, ഞാനൊരു അവിവേകം ചെയ്തിട്ട് ആ അവിവേകം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ദോഷം വരുന്ന, മറ്റുള്ളവരെ കൂടെ അവിവേകത്തിലേക്ക് തള്ളിവിടുന്ന ഒരു വിഡ്ഢിയാകരുത് റബ്ബേ ഞാൻ എന്ന് ദുആ ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഏറ്റവും വലിയ പ്രശ്നം നാവാണ്. നാവ് കാരണം മനസ്സാണ്, മനസ്സിലുള്ളതാ നാവിലൂടെ വരിക. അതുകൊണ്ട് മനസ്സിൽ കുറെ കാര്യങ്ങൾ തെറ്റും കുറ്റവും വേണ്ടാത്തതുമായ ചിന്താഗതി വെച്ച് പുലർത്തി നടക്കുന്ന ഒരാൾ, അയാളുടെ നാവിലൂടെ നല്ലത് വരിക എന്നുള്ളത് പ്രയാസമാണ്. അയാളുടെ നാവിലൂടെ ചീത്ത തന്നെ വരുള്ളൂ, തുറന്നാൽ വേണ്ടാത്തതേ വരുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ശരിയായത് മാത്രം മനസ്സിൽ ഉറപ്പിക്കുക. റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷം റസൂലുള്ള മരണപ്പെട്ടിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് വേണം. എത്ര പുറകോട്ട് പോകുന്നുവോ അത്രയും കൂടുതൽ കൂടുതൽ തിന്മകൾ വർദ്ധിക്കുകയും നന്മകൾ ചുരുങ്ങുകയും ചെയ്യുമെന്നത് അവിടുന്ന് താക്കീത് നൽകിയ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ബോധം വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹാലത്തുൽ ഇഖ്തിയാറിലല്ല, ഇൽത്തിറാറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഈ ഗത്യന്തരമില്ലായ്മ, നമുക്കുള്ള ഈ നിർബന്ധിതാവസ്ഥ, അതിന്റെ തോതനുസരിച്ച് നമ്മൾ ഒതുങ്ങി നിൽക്കണം. അവിടെ നമ്മൾ ഒതുങ്ങി നിൽക്കാതെ അനാവശ്യമായ തെറ്റായ ആവേശം കാണിച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും, നമ്മൾ അവിവേകിയാകും. തെറ്റിദ്ധരിക്കല്ല, അതിൽ കഴമ്പുണ്ട്. നമ്മൾ അവിവേകിയായി തീരും. നമ്മൾ അവിവേകിയായി മുദ്രകുത്തുമ്പോൾ അത് നമുക്ക് മാത്രമായിരിക്കില്ല, ദീനുൽ ഇസ്ലാമിന് തന്നെ, മുസ്ലിംകൾക്ക് മൊത്തം തന്നെ അതിന്റെ ദോഷങ്ങൾ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു സഫിയാകരുതേ എന്നൊരു തീരുമാനം ഉറപ്പായും ഓരോ മുസ്ലിമും എടുത്തിരിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത്രയും പറയുമ്പോ ചെറുപ്പക്കാരായ ആളുകൾ പല രൂപത്തിലും ആവേശത്തിന്റെ പേരിലായിരിക്കാം, തെറ്റായ പ്രത്യയശാസ്ത്രങ്ങൾ തലയിൽ കടന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവവികാസങ്ങളെ സംബന്ധിച്ച്, ഡെവലപ്മെന്റ്സിനെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ സ്വയം എത്തിപ്പെടുന്ന ധാരണയായിരിക്കാം, അതൊക്കെ അനുസരിച്ച് നമുക്കൊരുപാട് അനീതിയുണ്ടല്ലോ, നമ്മൾ വലിയ അന്യായങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ നമ്മൾ അന്യായങ്ങൾക്കും അനീതിക്കുമെതിരിൽ നമ്മൾ ശബ്ദമുയർത്തണ്ടേ, നമ്മൾ പോരാടണ്ടേ എന്ന് നീതിയുടെ താല്പര്യമാണ്. നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഈ അന്യായത്തിനെതിരിൽ ഞാൻ പൊരുതിയേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത വരും. മനോഹരമാണ് പുറമെ ആ വാചകങ്ങൾ, ആ വരികൾ അതിമനോഹരമാണ് കേൾക്കാൻ. പക്ഷെ ഒരു കാര്യം, പ്രയോഗതലത്തിലേക്ക് അത് വരുമ്പോ ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങുക എന്ന് പറയും ഞങ്ങളെ മലബാറിലൊക്കെ. മനസ്സിലായില്ലേ? ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങുക, ചെറിയ ഒരു സംഗതി അങ്ങിട്ട് ചെയ്തിട്ട് വലിയൊന്ന് ഇങ്ങോട്ട് വാങ്ങി വെക്കുന്ന നഷ്ടക്കച്ചവടം മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായോഗിക തലത്തിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചിന്തയെ അതിന്റെ ആദ്യം മുതൽ തന്നെ നിഷേധിച്ചു. നീതി ആര് തന്നാലും മറ്റൊരുത്തന് നീതിയായി എന്ന് ബോധ്യപ്പെട്ടുകൊള്ളണം എന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വസ്തനാണ്, അമീനാണ്, അല്ലാ അമീനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മുഹമ്മദ് നബി, താൻ ജീവിച്ചിരുന്ന തന്റെ പ്രതിയോഗികളടക്കമുള്ള സമൂഹം അൽ അമീൻ എന്ന് സ്ഥാനപ്പേര് നൽകി വിളിച്ച മുഹമ്മദ് നബി സ്വന്തം അനുയായികളുടെ കൂടെ നിന്ന് യുദ്ധം നടത്തി ആ യുദ്ധത്തിൽ കിട്ടിയിട്ടുള്ള സ്വത്ത്, ആടും ഒട്ടകവും ഒക്കെ ഓരിയെക്കുന്ന നേരത്ത് റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചിരുന്ന, മുസ്ലിമായി നടന്നിരുന്ന, നമസ്കാരത്തിന്റെ ലക്ഷണം തഴമ്പൊക്കെ നന്നായിട്ട് നെറ്റിയിലുള്ള, ആരാധനകൾ കൊണ്ട് ശരിക്കും ക്ഷീണിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് തോന്നിയത് മുഹമ്മദ് നബി നീതി ചെയ്യണില്ല, മുഹമ്മദ് നബിക്ക് ചെയ്ത പ്രവർത്തനം നീതിയായിട്ട് അയാൾക്ക് തോന്നാതിരിക്കാം. അപ്പൊ നീതി കിട്ടിയില്ല എന്നത് വളരെ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്. ഓരോരുത്തർക്ക് ഒരുത്തന് നീതിയായും തോന്നുന്നത് വേറൊരുത്തന് നീതിയായി എന്ന് തോന്നിക്കൊള്ളണമെന്നില്ല, വളരെ സബ്ജക്റ്റീവാണ് ആ കാര്യം. റസൂലുള്ളാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എഴുതില്ല മുഹമ്മദ്, മുഹമ്മദ് നീ നീതി പാലിക്കണം, നീതി ചെയ്തിട്ടില്ല. താങ്കൾ ഇവിടെ നടത്തിയിട്ടുള്ള ഈ വിഭജനം മാറാത ബിഹാ വജുഹല്ലാ മാരീത ബിഹാ വജുഹുല്ല, അത് മുഖേന അള്ളാന്റെ വജുഹ് അള്ളാന്റെ വജുഹുദ്ദേശിച്ചിട്ടുള്ള ഒരു വിഭജനമല്ല ഇത്. അയാൾ നബിയെ വിമർശിച്ചു, നീതിയില്ല എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു. അയാൾ അത് ആവർത്തിച്ചപ്പോൾ അവസാനം റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, അനാമീനു മം ഫിസ്സമാ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന അതിന്റെ അർത്ഥം. അല്ലാഹ് എന്നെ വിശ്വസ്തനാക്കി, ആകാശലോകത്തുള്ളവൻ ഉപരിയിലുള്ളവൻ, അതിന്റെ വാക്ക് തെറ്റി, ആകാശലോകത്തുള്ളവൻ എന്നല്ല ഉപരിയിലുള്ളവൻ, ആകാശത്തിന്റെയും മുഴു ലോകത്തിന്റെയും മുഴു സൃഷ്ടികളുടെയും ഉപരിയിലുള്ളവൻ അഥവാ അല്ലാഹ്, അവൻ എന്നെ അമീൻ എന്ന് വിളിച്ചിട്ട് അവൻ എന്നെ അമീനാക്കി വിട്ടിട്ടുള്ള ആളാ ഞാന്, എന്നിട്ട് ഞാൻ നീതി ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ ഇല്ലമ്മഴതിൽ ഫമഞ്ഞഴതിൽ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ അടുക്കൽ നിന്നാ നീതി കിട്ടുക? അപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ട് വരുന്നത്, നീതിയായി എന്നത്, നീതിയായില്ല എന്നത് ഇത് തോന്നലാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് പിന്നീട് വന്നിട്ടുള്ള ആളുകളാണ് ഈ നീതിയുടെ ആളുകളായിട്ട് ഈ മുഴു പ്രശ്നങ്ങളുടെയും അവരാണ് അവസാനം മെർക്കുറി ആയി തീർന്നത്. ഇസ്ലാമിക സമൂഹത്തിലെ മെർക്കുറി, മെർക്കുറി ആണെന്ന് അറിയാലോ, രസം എന്ന് പറയും നമ്മൾ. രസത്തിന്റെ പ്രോപ്പർട്ടി എന്താ? ഇറ്റ് വിൽ ഡെൽവ് ഡീപ് ഇൻ ടു എവറിതിങ്. ഏതിലേക്ക് നിങ്ങൾ അണ്ടിട്ടാലും അതിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും അത് അരിച്ചിറങ്ങി എല്ലായിടത്തും എത്തും. മാത്രമല്ല അത് എന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ആണ്. ഇത്രയും വിഷം എന്ന് പറയുന്ന അത്രയും വിഷമായിട്ടുള്ള വേറൊന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ നബിയോട് നീതി തരാം ചോദിച്ച, നീതി ചോദിച്ചിട്ടുള്ള ആ മനുഷ്യൻ ദുൽ ഖുവൈസുറ അച്ചമീമി, അയാളെ അറിഞ്ഞാ ആരാ നിങ്ങൾ നോക്കണം. അവിടെ ഒരുത്തനുണ്ട്, അയാളെ നീ കൊല്ലുകയാണെങ്കിൽ നന്നായിരുന്നു എന്നാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെന്നോക്കി, അയാളുടെ നിസ്കാരം നിസ്കാരത്തിലുള്ള ഖുശൂഉം കണ്ടിട്ട് തിരിച്ചു പോന്നു, നബി എനിക്ക് കഴിഞ്ഞില്ല. ഉമർ ഖത്താബ് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാൻ ആ കാര്യം. ഉമർ ഖത്താബ് പോയിട്ട്, ഉമർ ഖത്താബ് പോയപ്പോ നബി പറഞ്ഞു, ഉമറിനും അത് കഴിഞ്ഞോളന്നില്ല. ഉമർ ഖത്താബ് തിരിച്ചു പോന്നു അദ്ദേഹത്തിന്റെ ഖുശൂഉ കണ്ടിട്ട്. അപ്പൊ നബി പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ടായിരുന്നുവെങ്കിൽ, അലി ഇബ്നു അബീ ത്വാലിബ് ആണ് അത് ചെയ്യാൻ കഴിയുന്ന ആള്. അലി ഇബ്നു അബീ ത്വാലിബിന് അവർ പെട്ടെന്ന് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നു. അലി ഇബ്നു അബീ ത്വാലിബ് ചെന്നപ്പത്തിന് അയാൾ അവിടുന്ന് സ്ഥലം വിട്ടു. അയാളെ നിസ്കാരം കഴിഞ്ഞ അയാൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ കൊന്നിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിൽ ഖിലാഫ് ഉണ്ടാകുമായിരുന്നില്ല, ഈ സമുദായത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമായിരുന്നില്ല. ആരാണത്? അയാളാണ് നബിനോട് നീതി ചോദിച്ചത്. ദുൽ ഖുവൈസുറത്തു തമീമി, അയാളുടെ നിസ്കാരത്തിലെ ഭക്തി കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്തികളൊന്നും കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ പറ്റൂല. ദീൻ പറഞ്ഞാൽ അതൊന്നും അല്ല. ഭക്തിയുടേതായ ചില ചിഹ്നങ്ങളും ചില പ്രകടനങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതൊന്നുമല്ല മാനദണ്ഡം, അതൊന്നുമല്ല മാനദണ്ഡം. അതിൽ നിന്നാണ് പിന്നീട് എന്തു വന്നത്? ഖവാരിജുകളുടെ തലവനാണ് അയാൾ. ആ ഖവാരിജുകൾ അഥവാ നീതിയുടെ പ്രശ്നം പറഞ്ഞ് നിലവിൽ ആരാണോ ഭരിക്കുന്നത്, ആർക്കാണോ അള്ളാഹ് സുൽത്താൻ കൊടുത്തത്, അവർക്കെതിരിൽ വിപ്ലവമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുക, ആകെ പ്രശ്നമാക്കുക, അവരെല്ലാറ്റിലും ഇറങ്ങിച്ചൊല്ലും. ഒരു മതസംഘടന ഉണ്ടെങ്കിൽ ആ സംഘടനയിൽ അവരെ ഉണ്ടാകും ഉള്ളിൽ പ്രവർത്തിക്കാൻ. ഒരു സാംസ്കാരിക സംഘടന ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടാകും. ഒരു സംഘടന ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ കൂടി ഉണ്ടാകും. ഇനി അതല്ലൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഉണ്ടാകും. അവർക്ക് അവരുടേതായ ചില അജണ്ടകൾ മുൻകൂട്ടി അവരൊരുക്കി വെച്ചിട്ടുള്ള അജണ്ട ഉണ്ടാകും. അതുള്ളിക്കൂടി മെർക്കുറി കടന്നു ചെല്ലുന്നത് പോലെ ചെന്നിട്ട് ആ വിഷം എല്ലായിടത്തും ചീറ്റും. ആ അത്തരക്കാർക്ക് തോന്നുന്ന അവരുടെ വളരെ ആത്മനിഷ്ഠാപരമായിട്ടുള്ള അനീതിയെക്കുറിച്ചുള്ള ഈ വെപ്രാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് റസൂലുള്ള കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഉമർ ഖത്താബിന്റെ കാലത്തോ, ഉമർ ഖത്താബിനെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പോലും ഉമർ ഖത്താബിന്റെ ഭരണത്തെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് എന്നാ പറയാ. മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങൾ പോലും ഉമറിന്റെ നീതിയെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. ആ ഉമർ നീതി ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിലാണ് ഉമറിനെ കത്തിയെടുത്തിട്ട് ഇരുതല മൂർച്ചയുള്ള വിഷത്തിൽ മുക്കിയ കത്തി കൊണ്ട് കുത്തിക്കൊന്നത്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. നബി കൊടുത്തിട്ടില്ലാത്ത, നബി കൊടുത്തിട്ട് ആയിട്ടില്ലാത്ത നീതി, ഉമർ ഖത്താബ് കൊടുത്തിട്ട് തികഞ്ഞിട്ടില്ലാത്ത നീതി, പിന്നെ വേറുള്ള ആൾക്കാരടുക്കൽ നീതി ഉണ്ടാകുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? സഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും അവർ നിഷേധിക്കുന്നു. അവരും അവരുടെ സ്വന്തക്കാരും എല്ലാവിധ മനാസിബുകളും മക്കാസിബുകളും എല്ലാവിധ അധികാരങ്ങളും എല്ലാവിധ നേട്ടങ്ങളും അവർ സ്വന്തമാക്കി സ്വജന പക്ഷപാതിത്വം കാണിക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ബിറു, ക്ഷമിച്ചോളി. ഹൗലിന്റെ അരികിൽ വെച്ചിട്ട് നമുക്ക് കാണാം, അവിടെ വെച്ച് നമ്മൾ സന്ധിക്കുന്നത് വരെ ക്ഷമിച്ചോളി. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അദ്ദുല്ലദി അലൈക്കും, നിങ്ങളോടെന്താണോ അല്ല ചെയ്യാൻ പറഞ്ഞത് അതിൽ നിങ്ങൾ വീഴ്ച വരുത്താതെ അത് കൃത്യമായി നിങ്ങൾ ചെയ്യുക. വസ്സലുല്ലാഹല്ലദീലക്കും, ഭരണാധികാരികൾ അവരേർപ്പാട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ അടുക്കൽ നിന്ന് നീതി കിട്ടിയോ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കുള്ളത് അള്ളാഹിനോട് നിങ്ങൾ ചോദിക്കുക, വേറൊരു വഴിയിൽ അള്ളാഹ് നിങ്ങൾക്കത് ചെയ്തു തന്നേക്കും. അള്ളാഹിനോട് ചോദിക്കുക, ഇവിടുന്നില്ലെങ്കിൽ അവിടെ അള്ളാഹു അത് പരിഹരിച്ചു തരും, ഇതേ നിവൃത്തിയുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ദുൽഹുബൈസറത്തു തമീമിയുടെ അനുയായികളായിട്ടുള്ള മെർക്കുറിക്കാര്, രസത്തിന്റെ ആളുകൾ, അവരൊപ്പം നിങ്ങൾ പോയാൽ നിങ്ങൾ നശിക്കും, നാട് നശിക്കും. നിങ്ങൾക്കുള്ള ഒരവകാശവും ലഭിക്കുന്നില്ല. കടുത്ത അനീതിക്ക് നിങ്ങൾ ഇരയായി. സ്വാർത്ഥംപരികളായ സ്വജനപക്ഷപാതികളായ കടുത്ത അനീതിക്കാരായിട്ടുള്ള ഭരണാധികാരികൾ നിങ്ങളുടെ മേൽ വന്നാൽ പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടത് എങ്ങനെ? അല്ല, നമ്മളുടെ മേൽ ഇത്തരക്കാരെ കൊണ്ടുവന്നത് നമ്മുടെ അടുക്കലുള്ള ഒരു പാപം കൊണ്ടാണത്. അതുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുല്ലാ അലൈ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അതിവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ജൂറൽ മുലൂക്കി നിഖ്മതും മിൻ നിഖമില്ലാഹ്. ജൂർ അൽ മുലൂക്ക്, രാജാക്കന്മാർ ചെയ്യുന്ന കടുത്ത അക്രമം, കൊടിയ അക്രമം, ഭരണാധികാരികൾ കാണിക്കുന്ന കടുത്ത അക്രമം, അനീതി, അവർ കാണിക്കുന്ന അതിക്രമ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭരണകൂട ഭീകരത, അങ്ങനെയൊക്കെ എന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യം, നിഖ്മതുൻ മിൻ നിഖമില്ല, അള്ളാന്റെ ശിക്ഷയിൽപ്പെട്ടൊരു ശിക്ഷയാണ്. എപ്പോഴാ ഭരണാധികാരികൾ മോശമാവുക എന്നറിയോ? നമ്മള് മോശക്കാരാകും. നല്ല ജനങ്ങൾക്ക് നല്ല ഭരണാധികാരി വരും, ഇടത്തരക്കാരായ ആളുകൾക്ക് ഇടത്തരക്കാരായ ഭരണാധികാരികൾ വരും, മോശപ്പെട്ട ആളുകൾക്ക് മോശപ്പെട്ട ഭരണാധികാരികൾ വരും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് അന്നുണ്ടായിരുന്ന ആ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. അദ്ദേഹത്തിന് മുമ്പ് ഉമർ ബിനുൽ ഖത്താബിന്റെയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെയും കാലത്തില്ലാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടപ്പോ അദ്ദേഹം അവർക്ക് കൊടുത്ത മറുപടി, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ആരായിരുന്നു പ്രജകൾ എന്നറിയോ? അനുസരിക്കുന്ന പ്രജകൾ എന്നെ, ഞാനും എന്നെ പോലത്തെ ആൾക്കാരായിരുന്നു. അന്ന് നല്ല ആൾക്കാർക്ക് നല്ല ഭരണാധികാരികൾ വന്നു. ഇപ്പൊ എന്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം? ഞാൻ മോശമായതല്ല, മറിച്ച് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ, നിങ്ങളും നിങ്ങളെപ്പോലുള്ള പലരുമാണ്, അതുകൊണ്ട് നിങ്ങളിലേക്ക് മടങ്ങൂ. മോശപ്പെട്ട ആളുകൾക്ക് മോശപ്പെട്ട ഭരണാധികാരികളെ കിട്ടൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, രാജാക്കന്മാരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഭീകരതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിഖ്മതു മിൻ നിഖമില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽപ്പെട്ടൊരു ശിക്ഷയാണ്. ലാ തുലാഖ ബിസ്സുയൂഫ്, അത് വാളുകൊണ്ട് നിങ്ങൾക്ക് അതിനെ നേരിടാൻ കഴിയില്ല. അള്ളാഹിന്റെ ശിക്ഷയെ വാളെടുത്തിട്ട് നേരിടാന്ന് വിചാരിക്കുന്നുണ്ടോ? ബലം പ്രയോഗിച്ചുകൊണ്ട് നേരിടാം. അള്ളാഹ് ഒരു ശിക്ഷ നിങ്ങൾക്ക് ഇറക്കുകയാണെങ്കിൽ ആ ശിക്ഷയെ നിങ്ങൾക്ക് വാളെടുത്ത് ബലം പ്രയോഗിച്ച് നേരിടാം എന്ന് കരുതുന്നുവോ? ഇല്ല, സാധ്യമല്ല. പിന്നെ എങ്ങനെയാ അത് നേരിടേണ്ടത്? വഇന്നമാ തുത്തഖ വതുസ്തദ്ഫ ബിത്തൗബി വത്തൗബ, അള്ളാഹുവിന്റെ ശിക്ഷ, അവന്റെ പരീക്ഷണം, തുത്തഖ, അത് സൂക്ഷിക്കേണ്ടത്, വതുസ്തദ്ഫ, അത് പ്രതിരോധിക്കേണ്ടത്, ബിദ്ദുആഇ വത്തൗബ, ആദ്യം നമ്മുടെ അടുക്കൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾക്ക് അള്ളാഹിനോട് തൗബ ചെയ്യുക. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെ ഭയപ്പെടാത്ത, അള്ളാഹനെ ഭയപ്പെടാത്ത അക്രമകാരികൾ ഞങ്ങളെ അടക്കി ഭരിച്ച് പ്രയാസപ്പെടുത്തുന്നത് റബ്ബെ നീ ഉണ്ടാക്കി തീർക്കരുത് എന്ന് ദുആ ചെയ്യ. വലാ തുസല്ലിത് അലൈന മല്ലാ യഖാഫുക വലാ തുസല്ലിത് അലൈന ബിദുനൂബിന മല്ലാ യഖാഫുക ഫീന വലാ യർഹമുന. ഞങ്ങൾ ചെയ്തു പോയ തെറ്റ്, ആ തെറ്റിന്റെ പേരിൽ റബ്ബേ ഞങ്ങളുടെ വിഷയത്തിൽ നിന്നെ ഭയപ്പെടാത്ത, അള്ളാഹനെ പേടിക്കാത്ത ആളുകളെ ഞങ്ങളുടെ തലക്കുമീതെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മേൽ ആധിപത്യം അവർക്ക് നീ റബ്ബെ കൊടുത്ത് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത്. ഇത് അവസ്ഥ വരാൻ നമ്മുടെ അടുക്കലുള്ള മുസ്ലിങ്ങളായ ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയി, ബഹുദൂരം അകന്നു പോയി. അതുകൊണ്ട് അവർക്ക് ഈ നിന്ദ്യത അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ആ നിന്ദ്യത അള്ളാഹു നിങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടില്ല, ഇല്ലാതിരിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് ശരിക്കും മടങ്ങി വന്നാലല്ലാതെ. അതുകൊണ്ട് തന്നെ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ ശരിയായ ദീനിലേക്ക്, അതിന്റെ അവസ്ഥകൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇൽത്തിറാറിന് ഇൽത്തിറാറായിട്ടും ഇഹ്തിയാറിന് ഇഹ്തിയാറായിട്ടും കാണണം. തെറ്റിദ്ധാരണയുണ്ടാകുന്ന ഒരു മേഖലയിലേക്കും പോകാതിരിക്കണം. ഏറ്റവും വലിയ സത്യസന്ധനാകണം. അത് കാപ്പറ്റ്യത്തിനല്ല, മനസ്സിലൊന്നു വേറെ വായിലൊന്നു വേറെ, അതല്ല, ഉള്ളും പുറവും ഒരുപോലെയായിരിക്കണം. അങ്ങനെ തെറ്റുകൾ തിരുത്തി തൗബ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ പരീക്ഷണം അത് ഉയർത്തപ്പെടും, അവന്റെ പരീക്ഷണം ഇല്ലാതാകും. അല്ലാണ്ട് അതിന് വാളെടുത്തിട്ട് അല്ലാതെ അതിന് ബലപ്രയോഗത്തിലൂടെ നേരിടാം എന്ന് നിങ്ങൾ കരുതരുത്. ഹസനുൽ ബസറിന്റെ വാചകം ഒന്നും കൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നജൂറൽ മുലൂക്ക്, രാജാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ. ഇന്ന് രാജാക്കന്മാരില്ല, ഇന്ന് വേറെ തരത്തിലുള്ള ഭരണാധികാരികളായിരിക്കും. അപ്പൊ സിസ്റ്റം മൊത്തം നമ്മൾ സിസ്റ്റത്തെയാണ് കുറ്റം പറയാം. വ്യവസ്ഥിതി നശിച്ചു, വ്യവസ്ഥിതി കേടായി, വ്യവസ്ഥിതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയാം നമ്മൾ. അപ്പൊ അതിനൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഭാഷ എന്താകും? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, അത് നിങ്ങൾ മനസ്സിലാക്കുക, അഹ്ലു സുന്നത്തിന്റെ മക്കൾ മനസ്സിലാക്കുക. അള്ളാഹന്റെ പരീക്ഷണത്തിൽപ്പെട്ട ഒരു പരീക്ഷണമാണ്. അള്ളാഹന്റെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ലാ തുലാഖ ബിസ്സുയൂഫ്, വാളുകൊണ്ട് അതിനെ നമുക്ക് എതിരിടാൻ കഴിയില്ല. വഇന്നമാ തുത്തഖാ വ തുസ്തദ്ഫ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ സൂക്ഷിക്കേണ്ടത്, അതിനെ പ്രതിരോധിക്കേണ്ടത് ബിദ്ദുആഇ വ തൗബ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തെറ്റുകളെല്ലാം തിരുത്തി പശ്ചാത്തപിച്ച് മടങ്ങുകയും അവനോട് കേണപേക്ഷിച്ച് ദുആ ചെയ്തുകൊണ്ടും മാത്രമേ അവന്റെ പരീക്ഷണത്തെ നമുക്ക് തടുക്കാൻ സാധിക്കൂ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, നമ്മളെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും മോശമാവുമല്ലോ, അതാദ്യം മനസ്സിലാക്കിക്കൂടാ. എന്നാ പ്രതീക്ഷകൾ വിടണ്ട, വിജയങ്ങൾ ഇനിയും ഈ ഉമ്മത്തിന് വരാനുണ്ട്, അത് വേറെ കാര്യം. പ്രതീക്ഷയല്ലാതെ നിരാശ ഒരു മുസ്ലിമിന്റെ ലോകത്ത് പ്രസക്തമല്ല. നമ്മുടെ ജീവിതത്തിലെ ഈ ചെറിയ ഷോർട്ട് സ്പാനിൽ ഓരോ ദിവസം കഴിയുമ്പോഴും തിന്മന്നെയാണ് വർദ്ധിച്ചു വരിക, നന്മ ചുരുങ്ങാണ് ചെയ്യുക. അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇഹ്തിയാറിന്റെ അവസ്ഥയിൽ നിന്ന് ഇൽത്തിറാറിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇൽത്തിറാറിന്റെ എല്ലാ സ്വാതന്ത്ര്യവും നമുക്കില്ല, ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നിയന്ത്രണത്തിന്റെ തോതനുസരിച്ച് ഒതുങ്ങുക എന്നത് മിൻ മത്താലിബി ഹാദദ്ദീനി ശരീഫ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ ക്രമീകരിച്ചത് തന്നെ അങ്ങനെയാണ്. ഏറ്റവും നല്ല വിശ്വാസിനിയായി, വിശ്വാസികൾക്കുള്ള ഉദാഹരണമായി ഫിർഔനിന്റെ ഭാര്യയെ കാണിച്ചിട്ടുള്ളത്, ഖുർആനിൽ അല്ലാഹു ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ ഉണർത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൽത്തിറാറിന്റെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ ഒതുങ്ങിക്കൊള്ളണം. എന്നാൽ ഇൽത്തിറാറും ഇഹ്തിയാറും വേർതിരിയാതെ എന്തെങ്കിലും അവിവേകം ചെയ്യുകയാണെങ്കിൽ ആ സഫാഹത്ത് അത് നമുക്ക് മാത്രമായിരിക്കില്ല, അതിന്റെ പെരുദോഷം, അതിന്റെ ഭവിഷ്യത്ത്, അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ദീനിലും ദുനിയാവിലും, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് വലുതാണ്. അതുകൊണ്ട് ഞാനൊരു സഫീഹ് ആകരുത് എന്ന കാര്യത്തിൽ ഓരോ മുസ്ലിമിനും നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. പിന്നെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളവനും അവന്റെ അവകാശങ്ങൾ അള്ളാഹുവിലേക്ക് വിടുന്നവനുമാണ്. ഇന്നെല്ലാവർക്കും അവകാശങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയാ, അവകാശങ്ങൾ 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 നേടിയെടുക്കണം. ഇല്ല, ഒരു മുസ്ലിം അഹ്ലു സുന്നത്ത് പെട്ട ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മക്കാസിബ് സിയാസിയ വലാ തമഅ സിയാസി, രാഷ്ട്രീയമായിട്ടുള്ള അധികാര സംബന്ധമായ ഒരു ലക്ഷ്യം തന്നെ അവനില്ല, അവന്റെ അജണ്ടയിലില്ലാത്തൊരു കാര്യമാണത്. അവന്റെ മേൽ ഉള്ള ബാധ്യത എന്താണോ അതിൽ വീഴ്ച വരുത്താതെ നിർവഹിക്കുകയും അവന് കിട്ടേണ്ടത് കിട്ടിയാൽ അൽഹംദുലില്ലാ, കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവേ നീയാണ് വലിയവൻ, എന്റെ കാര്യങ്ങൾ നീയാണ് നിറവേറ്റി തരേണ്ടത് അവനിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ, അത് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് കടുത്ത പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് മടങ്ങാനുള്ള ഒരു സൂചനയാണത്. അത് അള്ളാഹുവിന്റെ നിഖമത്താണ്. അവന്റെ നിഖമത്തിന് നിങ്ങൾ വാളെടുത്തിട്ട് ബലം പ്രയോഗിച്ചിട്ട് അതിനെ നിങ്ങൾക്ക് തടുക്കാമെന്ന് കരുതണ്ട. വൈന്നമാ തുത്തഖാ വതുസ്തദ്ഫാ ബിൽ ദുആഇ വതൗബ, ദുആയിലൂടെയും തൗബയിലൂടെയും മാത്രമേ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഹാദാ വല്ലാഹു തആല അഅലം, വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.